Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Upagamityadan Svinatmiyena Rupena Abhinishpadyate Svinatmiyena Rupena Abhinishpadyate സ്വസ്വരൂപത്തിൽ പ്രാപിച്ചിരിക്കുന്നു, സ്വസ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. സ്വേന രൂപേണ അഭിനിഷ്പദ്യത പ്രേകദസ്യ സ്വരൂപ സംബന്ധത്തെ അവിദ്യ ദേഹമേവ അപര രൂപം ആത്മത്വേന ഉപഗത ഇതി തദ്വേഷേതമിച്ചതേ സ്വേന രൂപേണ. ആ സ്വേന രൂപേണ എന്നുള്ള ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുകയാണ്. പ്രേക പ്രാഗദസ്യ ഇതിനു മുമ്പ് ഇപ്പോ ഇനിയടുത്ത് സുഹൃത്തിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്, അതേ നിമിഷവും പ്രവേശിച്ചു. അതിനു മുമ്പ് ഏതസ്യ സ്വരൂപ സമ്പത്തെ, ഈ സ്വരൂപ സമ്പത്തിക്ക് മുമ്പ് അവിദ്യയ ദേഹമേവ അപരം, അവിദ്യ കൊണ്ട് മറ്റൊരു സ്വരൂപത്തെ പ്രാപിച്ചിരിക്കുകയാണ്. ദേഹമേവ അപരം സ്വരൂപം, അപരരൂപത്തെ പ്രാപിച്ചിരിക്കുകയാണ്, ദേഹരൂപത്തെ. ഇപ്പൊ ഇതിനെ പ്രാപിച്ചിരിക്കുകയാണ്, ഈ ദേഹരൂപത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ആത്മജ്ഞാനം സാധിക്കുന്നു? വേറെ രൂപത്തെ പ്രാപിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഈ ദേഹത്തിൽ ഇരുന്നുകൊണ്ട് ജ്ഞാനിയാകാനാണ്. അത് സാധിക്കുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? ഈ ദേഹത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വിട്ടിട്ട്, വാസ്തവ സ്വരൂപത്തെ വിട്ടിട്ട് വേറെ രൂപത്തെ പ്രാപിച്ചിരിക്കുകയാണ്. ഈ രൂപത്തെ പ്രാപിച്ചിരുന്നുകൊണ്ട് എങ്ങനെ ജ്ഞാനിയാകും? അതിന് തടസ്സം ഈ രൂപ പ്രാപ്തിയാണ് എന്ന് പറയുന്ന അപരൻ രൂപം ആത്മത്വനുപകത. വാസ്തവത്തിൽ എന്താണോ തന്റെ സ്വരൂപം, അതിനെ വിട്ടിട്ട് ഇതിനെ സ്വരൂപമായി ധരിച്ചിരിക്കുന്നു. ഈ ജ്ഞാനത്തെ കുറിച്ചുള്ള മിഥ്യാ ജ്ഞാനങ്ങളെല്ലാം പോകുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. എന്താണ് ജ്ഞാനത്തെ കുറിച്ചുള്ള ജാഗ്രത സങ്കല്പങ്ങൾ? അതാണ് ജ്ഞാനത്തെ കുറിച്ചുള്ള മിഥ്യാജ്ഞാനം. അതിനെല്ലാം അധിഷ്ഠാനം എന്താണ്? ദേഹമേവ അപരം രൂപം, ഈ ദേഹത്തെ, ഈ ദേഹരൂപത്തിലിരിക്കുക. ഇതിലിരുന്നുകൊണ്ടാണ് പലത് സംഭവിക്കുന്നത്. ആത്മാവ്, ആത്മജ്ഞാനം എന്താണ്? വാസ്തവത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് അത് കളഞ്ഞിട്ട് പരമാർത്ഥത്തെ ഉപേക്ഷിച്ചിട്ടാണ് പിന്നെ ഈ കൽപ്പനകൾ, ഭാവനകളെല്ലാം. അതാണ് ഏതസ്യ സ്വരൂപ സമ്പത്തേഹേ. അതിനു മുമ്പ് ദേഹമേവ അപരം രൂപം ആത്മത്വേന ഉപഗതൈതി തദപേക്ഷിതമിച്ചതേ സേന രൂപേണ. അപ്പൊ സേന രൂപേണ എന്ന് പറയുന്നത് ജാഗ്രതത്തിനെ അപേക്ഷിച്ച് സുഷുതിയെ കുറിച്ച് പറയും. ജാഗ്രതത്തിൽ നിന്ന് സുഷുതി പോകുന്നു, സുഷുതിയിൽ നിന്ന് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരും. ഇങ്ങനെ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്നതിന് ഒരു ജാഗ്രതത്തിനെടുക്കുക. കാരണം ചർച്ച ജാഗ്രതത്തിലല്ലേ ഉള്ളൂ, സുഷുതിയില്ല. ജ്ഞാനം ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ പരിശോധിക്കുന്ന ജാഗ്രതത്തിലാണ്, ഗുരുവിശിഷ്യനും ജാഗ്രതത്തിലാണ്, ഉപദേശം ജാഗ്രതത്തിലാണ്. അതുകൊണ്ട് അതിനെ ആദ്യം എടുക്കും. അപ്പൊ ഇവിടെ ഈ രൂപത്തെ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട്, ഈ രൂപത്തെ പ്രാപിച്ചുകൊണ്ടുള്ള, ഇതിനോട് താതമാന്മ്യപ്പെട്ടുകൊണ്ടുള്ള ആത്മജ്ഞാനും മറ്റുമെല്ലാം കേവലം ഭാവനയാണ്. എന്താ ചിദേശ്വന രൂപേനാണ് അശരീരദാഹി ആത്മന സ്വരൂപം പറയും. ആത്മസ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? സുഷുപ്തിയാണ്. അശരീരത ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അഭയെ ഭയദർശന, അഭയത്തിൽ ഭയത്തെ കാണുന്നു. സ്വാമി സുഷുപ്തിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പഠിച്ചു വച്ചിരിക്കുന്നത് വേറെയാണ്, അതിന് ഞാനെന്ത് പഠിച്ചു? വേറെ കാര്യങ്ങളെല്ലാം അഭ്യസിച്ചു വച്ചിരിക്കുമ്പോൾ സുഷുപ്തിക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയും. സുഷുപ്തിക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ട്? സുഷുപ്തിയാണ് സമ്പ്രസാദ ആത്മാന്ന് പറയുന്നത്. ഞാനല്ലാതെ ഏതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിനാണ് പരമപ്രാധാന്യം കൊടുക്കേണ്ടത്. അധിക പ്രാധാന്യമില്ല, പരമപ്രാധാന്യം അതിനാണ് കൊടുക്കേണ്ടത്. പക്ഷെ പറയുന്നയാള് ഒരു കാര്യം വിട്ടുപോകുന്ന എന്താണ്? ഈ പ്രാധാന്യം കൊടുക്കുന്നത് ജാഗ്രതത്തിലാണ്, അക്കാര്യം വിട്ടുപോകുന്നു. സുഹൃത്തിയിലല്ല സുഹൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ആരോപണമൊന്നും ദുരാരോപണമായി പോകാനുണ്ട്. സുഹൃത്തിയിൽ സുഹൃത്തിയിലൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല, ജാഗ്രതത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അശരീരദാഹി ആത്മന സ്വരൂപം, ശരീരമില്ലായ്മയാണ് ഇതിന്റെ സ്വരൂപം. ശരീരമില്ലായ്മയുടെ സുഹൃത്തിയിലെ യസ്വം പരംജ്യോതി സ്വരൂപം ആപദ്യതേന പരംജ്യോതിസ് എന്ന് പറയും. പരംജ്യോതിസ് എന്ന് എന്താ പറയുന്നത്? ജ്യോതിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്, ജാഗ്രതത്തിനും ജ്യോതിസാണ്. ഇതെല്ലാം ഈ ചർച്ചകളെല്ലാം ജാഗ്രതത്തിലെ ജ്യോതിസാണ്, ജാഗ്രതത്തിലെ പ്രകാശമാണ്. ഈ പ്രകാശത്തിലിരുന്നല്ലേ നമ്മൾ സുഷുപ്തിയെ കുറിച്ചും പറയുന്നത്. പക്ഷെ അതിനെ പരംജ്യോതി എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഈ പ്രകാശത്തിന് അപ്പുറമുള്ള പ്രകാശം, ഈ പ്രകാശം ഇല്ലാത്ത പ്രകാശം എന്ന് വേണമെങ്കിൽ പറയാം. ജ്യോതിസ്വരൂപം സമ്പ്രസാദ, അതിനാണ് സമ്പ്രസാദനം എന്ന് പറയുന്നത്. സമ്യക് പ്രസീദതി അസ്മിൻ. സമ്പ്രസാദ എന്ന് ഭാഷ്യകാരൻ പറയുന്നതെല്ലാം ആ സുഷുപ്തി ഉദ്ദേശിച്ചിട്ടാണ്. യേശ ആത്മേദിഹോ വാച, ഇതാണ് ആത്മാവ് എന്ന് പറഞ്ഞു പറയുന്നു. ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരുന്നുകൊണ്ട്, ശരീരരൂപത്തിലിരുന്നുകൊണ്ട് ഉള്ള കൽപ്പനകൾ ഭാവനകളെല്ലാം ഈ വെളിച്ചത്തിലാണ്. ഇത് അല്ല ശരിക്കുള്ള വെളിച്ചം. ശരിയായിട്ടുള്ള വെളിച്ചം എന്ന് പറയുന്നത് സ്വരൂപം പരംജ്യോതി, അത് ശ്രുതിയിലെ പ്രകാശമാണ് എന്ന് ഈ വെളിച്ചത്തിലിരുന്നുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു ഈ കാര്യങ്ങൾ. ഇവിടെ തന്നെയാണ് അത് ഗ്രഹിക്കേണ്ടത്. അജ്ഞാന സംശയം അതി ദോഷങ്ങൾ കൂടാതെ ഇവിടെ തന്നെ ഗ്രഹിക്കണം. എന്തിനാ പരംജ്യോതി? ജാഗ്രത വേണം. ജാഗ്രത വേണ്ടെന്ന് പറയുന്നില്ല, ജാഗ്രത ഈ സുഷുപ്തി സുപ്തനായിരിക്കുന്ന ആത്മാവിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പറയുന്നു. ആത്മീയ ഉപവാച, ഇത് തന്നെയാണ് ഈ ഗ്രഹണം, ഇത് തന്നെയാണ് ഉപാസകന്റെ ആത്മജ്ഞന്റെ ഒക്കെ ഗ്രഹണം, ഇത് തന്നെയാണ്. സബ്രിയാദ്യ ശ്രുത്യ നിയുക്തോ അന്തേവാസിഭ്യ, ഇത് ശിഷ്യന്മാർക്ക് ഉപദേശിക്കണം എന്ന് ശ്രുതി ഗുരുവിനോട് പറയുന്നു. ശ്രുതി പറയുന്നു, ശ്രുതി എന്ന് പറയുന്നത് എന്താ? ഒരു ഗുരു പറഞ്ഞതാണ്, അത് മറ്റു ഗുരുക്കന്മാർ പറയണം. ആരോട്? ശിഷ്യന്മാരോട്. ഇത് ആ വിദ്യയുടെ പരമ്പര, അത് നിലനിൽക്കണം എന്ന് ശ്രുതി ആവശ്യപ്പെടുന്നു. അല്ല, ശ്രുതി എന്ന് പറയുന്ന ആകാശത്തിൽ കുട്ടി വിനുണ്ട്, അത് സാക്ഷാത്കാരത്തിന്റെ വചനമാണ്, ശിഷ്യന്മാരുടെ അനുഭവത്തെ വെളിപ്പെടുത്തിയതാണ്. സബ്രുയ, ഇതിങ്ങനെ ഉപദേശിക്കണം. ശ്രുത്യ നിയുക്തു എന്ന് ശ്രുതി നിയോഗിക്കുകയാണ് ഒരുവനെ. അന്തേവാസിഭ്യ, അന്തേവാസികൾക്ക് വേണ്ടി, വിദ്യയുടെ പാരമ്പര്യത്തിന് വേണ്ടി ഇത് പറയുന്നു. ഇതാണ് പരമാർത്ഥജ്ഞാനം. കിഞ്ചേത് അമൃതം അവിനാശി ഭൂമായോ വൈ ഭൂമാത്തത് അമൃതം ഇത്യുക്തം, ഇത് അമൃതമാണ്, ഇത് അവിനാശിയാണ്. യോ വൈ ഭൂമാത്തത് അമൃതം, ഇത് അമൃതമാണ് ഈ സത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ആ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയെ വിശകലനം ചെയ്ത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ തത്വം, അതാണ് ഭൂമ അമൃതം. അതേവായം ഭൂമിനോ ദ്വിതീയ അഭാവ, ഈ ഭൂമാവിന് ദ്വിതീയമില്ല, ഇവിടെ ശരീരമില്ല, മനസ്സില്ല, സങ്കല്പങ്ങളില്ല, ഭാവനകളൊന്നുമില്ല, ദൃശ്യ അനുഭവങ്ങളില്ല. ഉണ്ടോ അവിടെ എന്തെങ്കിലും? ഉണ്ടോ? സുഷുപ്തി ഒന്നുമില്ല. സവേ സൈവ അഭയം, അതാണ് അഭയം. അവിടെ ഭയമുണ്ട് അല്ലല്ലോ. ദ്വൈത പ്രതീതി ഉണ്ടെങ്കിൽ അവിടെ ഭയം വരും, അവിടെ പ്രതീതിയില്ല, അവിടെ ഭയമില്ല. ഭൂമ്യഹ അഭയസ്വരൂപമാണ്, എന്തുകൊണ്ട്? ദ്വിതീയ അഭാവ. അവിടെ അല്ലാതെ മറ്റെവിടെയെങ്കിലും പറയാൻ പറ്റുമോ ദ്വിതീയമില്ല എന്ന്? രണ്ടാമതൊന്നില്ലെന്ന് മറ്റൊരിടത്തും പറയാൻ കഴിയില്ല. പക്ഷെ സുഷുപ്തി എന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന എന്തുകൊണ്ടാണ്? കാരണം ഈ ജാഗ്രതത്തിൽ, ജാഗ്രതനെ കുറിച്ച് ജാഗ്രത അനുഭവം, ജാഗ്രതത്തിൽ സർവ്വ വിഷയങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം, അതുപോലെ സുഷുപ്തിയെ കുറിച്ചും നമുക്കൊരു സങ്കല്പമുണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആ സങ്കല്പത്തോട് ഒത്തുപോകാത്തതുകൊണ്ടാണ് സുഷുപ്തി എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. സുഷുപ്തി എന്താണ്? നമ്മൾ നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ചില സങ്കല്പങ്ങൾ അനുസരിച്ച് ഇന്നതാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആ സങ്കല്പങ്ങളുമായി ഒത്തുപോകുന്ന കാര്യങ്ങളല്ല, ആ സങ്കല്പങ്ങളെല്ലാം നിരാകരിക്കുകയാണ്. ഈ അറിവുകൊണ്ട് നമ്മുടെ സങ്കല്പങ്ങളെ നിരാകരിക്കാൻ കഴിഞ്ഞാൽ സുഷുപ്തി നമുക്കൊരു പ്രശ്നമാണ്. അത് സംപ്രസാദനാണ്, അത് സത്താണെന്ന് മനസ്സിലാക്കുന്നതിന് പ്രയാസമില്ല. പക്ഷെ നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് നമ്മൾ വച്ചിരിക്കുന്ന നമ്മുടെ സങ്കല്പങ്ങളെ സങ്കല്പിച്ചുകൊണ്ടാണെങ്കിൽ സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാലും ഇതെങ്ങനെ സുഷുപ്തിയാണ്? അങ്ങനെ ഒരു സുഷുപ്തിയാണെങ്കിൽ പിന്നെ ഞാൻ ഈ ചെയ്യുന്നതിനൊക്കെ എന്താ പ്രയോജനം? ഈ രീതി ചിന്തകും സുഷുപ്തിയെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പം വന്നു? ഈ ജാഗ്രതത്തിലെ അജ്ഞാനം കൊണ്ട്. അതിവിടെ പറയുന്നുണ്ടല്ലോ, ഈ ജാഗ്രതത്തിലെ അജ്ഞാനം കൊണ്ട് ജാഗ്രതത്തിനെ സംബന്ധിച്ച് നമുക്ക് പല സങ്കല്പങ്ങളും ഉള്ളതുപോലെ സുഷുപ്തിയെ സംബന്ധിച്ചും സങ്കല്പങ്ങളുണ്ടായി. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് സങ്കല്പമുണ്ടായി, ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ച് സങ്കല്പമുണ്ടായി, ആത്മജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പങ്ങളുണ്ടായി. ഇതെല്ലാം അജ്ഞാനം മൂലകമാണ്. അതുകൊണ്ട് സുഷുപ്തിയെ നമുക്ക് ബോധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല. എന്താ തടസ്സം? അജ്ഞാനം തന്നെ. അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും സുഷുപ്തിയിലൂടെ തന്നെ അതിനെ വിശദീകരിക്കുന്നത്. അദ്വൈതത്തിൽ സുഷുപ്തിക്ക് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അത് എന്റെ കുറ്റമാണ്, അറിയേണ്ടതായിരുന്നു. സൈവ അഭയം ഭൂമനോ ദ്വിതീയാഭാവ തഥ ഏതദ് ബ്രഹ്മ. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ, നിസ്സാരമായ കാര്യമാണല്ലോ. എന്നാൽ കൂടിയും പറയുന്നത് ഇത് എളുപ്പമുള്ള കാര്യമാണ്, നിസ്സാരമുള്ള കാര്യമാണല്ലോ. ഏതദ് ബ്രഹ്മേതി ചെന്ന് പറഞ്ഞ ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പറയുന്നവർക്ക് എന്തെങ്കിലും ഉദ്ദേശം കാണും. സസ്യഹവായ ബ്രഹ്മണോ നാമാഭിധാനം. ഈ ബ്രഹ്മത്തിന് പല പേരുകളുണ്ട്. നേരത്തെ ഹൃദയം എന്ന് പറഞ്ഞു, പറയുന്നത് സത്യം. എന്താണ് കിം തത് സത്യം ഇതി? എന്താണത് സത്യം? സത്യം ഹി അവിദ്ധതം ബ്രഹ്മ. സത്യമാണ്, അവിദ്ധതമാണ്. സത്യമിഥ്യം എന്താണെന്നുള്ള ഭാഷ്യകാരൻ ഇനി വരുന്ന ഭാഗത്ത് വളരെ വളരെ വ്യക്തമായിട്ട് നിർവചിക്കും. അവിടെ പ്രപഞ്ചം അനർത്ഥമല്ല എന്നുള്ളത്. തസത്യം ആത്മീയതഹി ഉക്തം. അത് സത്യമാണ്, അതാണ് സ്വരൂപം. സത്യത്തിന്റെ ഏറ്റവും ലഘുവായ നിർവചനമാണ് നിഷേധിക്കാൻ കഴിയാത്തത്. സത്യം ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്തത്, കാരണം ഒന്നിനെ സത്യമാണെന്നോ അംഗീകരിക്കുക, ഈ സത്യമാണെന്ന് പറയുക, ഇതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ജീവന്റെ ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. ഇത് സത്യമാണ്, ഇത് അസത്യമാണെന്ന് നാം പറയും. ബുദ്ധി എന്ന് പറയുന്ന ഈ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. ഇതെല്ലാം ബ്രഹ്മമുണ്ടെന്നോ ഇല്ലെന്നോ ശൂന്യമാണെന്നോ പ്രപഞ്ച സത്യമെന്നോ അസത്യമെന്നോ ആത്മീയവും ഭൗതികവും എല്ലാം ഈ ബുദ്ധിയാകുന്ന ഈ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ്. ഈ പ്രകാശത്തിലൂടെ നമ്മൾ ചിലതിനെ അംഗീകരിക്കുന്നു, ചിലതിനെ നിഷേധിക്കുന്നു. എന്തിനെയെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു, അതിനെല്ലാം നിഷേധിക്കുന്നു. പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നു, പക്ഷെ നിഷേധിക്കുന്നു. പക്ഷെ ഒന്നിനെ മാത്രം നിഷേധിക്കാൻ പറ്റത്തില്ല. സ്വസ്വരൂപത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല, ബാക്കി എല്ലാത്തിനെയും നിഷേധിക്കും. ജാഗ്രതത്തിനെ നിഷേധിക്കും. സുഹൃത്തിൽ ഈ ജാഗ്രത അതുകൊണ്ട് പറയാം, ഈ ജാഗ്രതത്തില്ല, ഈ പ്രകാശമില്ല അവിടെ, ഈ ബുദ്ധി അവിടെ. ഇതിനെയും നിഷേധിക്കാം. അതുകൊണ്ട് ഈ ജാഗ്രത പ്രകാശമൊന്നും സത്യമല്ല. പക്ഷെ സുഷുപ്തിയെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഞാൻ ഉറങ്ങിയില്ലെന്ന് പറയാൻ പറ്റും? അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയില്ലെന്ന് പറയാൻ പറ്റും? അതിനെ നിഷേധിക്കാൻ പറ്റും. ഇതിനെ നിഷേധിച്ചപ്പോഴും നിഷേധിക്കാൻ വയ്യാത്ത സുഷുപ്തിയിൽ കേവലമായ താനുണ്ടായിരുന്നു, അതിനെ ജാഗ്രതത്തിനും നിഷേധിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ പറയാം ജാഗ്രത സുഷുപ്തിയില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ജാഗ്രതത്തിൽ സുപ്തനായ ഞാൻ ഉണ്ടായത് ഉണ്ട്, സുപ്തനായ ഞാൻ തന്നെയാണ് ഈ ജാഗ്രത ഇരിക്കുന്നത്. അപ്പോൾ എന്നെ സ്വസ്വരൂപത്തെ നിഷേധിക്കാൻ വയ്യ, നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ടത് സത്യമാണ്. ബുദ്ധി ഉപയോഗിച്ച് നിഷേധിക്കാൻ കഴിയത്തില്ല. തസത്യം സാത്മീയതഹി ഉക്തം അഥ കിമർത്ഥം ഇതം നാം അവനെ ഉച്ചത് തദുപാസനാവിധി സ്തുത്യർത്ഥം. ഇതിനെ സത്യമായിട്ട് സത്യകാമമായി സത്യസങ്കല്പമായിട്ടല്ലേ ഇതിനെ ഉപാസിക്കുന്നു. അതുകൊണ്ട് ആ ഉപാസനയെ സ്തുതിക്കുന്നതിന് വേണ്ടി, എനിക്ക് അതിന് താല്പര്യമുണ്ടായി വീണ്ടും ആ ഉപാസന തുടരുന്നതിന് വേണ്ടി ഉപാസനാവിധി സ്തുത്യർത്ഥം. ആധ്യാത്മിക സന്ദർഭത്തിൽ പലയിടത്ത് സ്തുതിക്ക് വേണ്ടി പറയും. ശ്രോതാവിന് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിക്ക് തന്നെ അറിയും കുറച്ച് കഴിയുമ്പോൾ മടുക്കും. ഏതായാലും ശരി, കാലം കഴിയുമ്പോൾ മടുക്കും, ഒരു മടുപ്പ് അനുഭവപ്പെടും. ആത്മീയത അതിൽ മടുപ്പ് അനുഭവപ്പെടും. സന്യാസം ചിലർക്ക് കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും, വേണ്ടാന്ന്. ഇതെല്ലാം മനുഷ്യന് മടുത്തു. ജപതപങ്ങളിലെല്ലാം മടുപ്പ് അനുഭവപ്പെടും. അതുപോലെ തത്വശ്രവണത്തിലും തത്വ ഉപാസനയിലും എല്ലാം ഒരു മടുപ്പ് അനുഭവപ്പെടും. ആവർത്തി കൊണ്ട് മനസ്സിന്റെ ഒരു സ്വഭാവമാണ്, ആലസ്യം പോലെയുള്ള ഇതുകൊണ്ട്. പലരും ചിന്തിക്കാറില്ല ഇതൊക്കെ മതിയാക്കി സ്ഥലം വിട്ടാൽ എന്തെന്ന്. പുറത്ത് പറയത്തില്ല, എന്നാലും മനസ്സിൽ ചിലപ്പോൾ ചിന്തുന്നു. അവസാനിപ്പിച്ചാൽ മടുപ്പ് വരും. എല്ലാം മടുത്തിട്ടാ ഇങ്ങോട്ട് വന്ന്, അതുകൊണ്ട് തന്നെ ഇതും മടുക്കാം, മനസ്സിന്റെ സ്വഭാവം. ഇത് ശ്രുതിക്കറിയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ സ്തുതിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് നീ മടുക്കരുത്, മടുത്തു പോരുത്. ആത്മവിദ്യയെ സ്തുതിക്കുന്നു, മുക്തിയെ സ്തുതിക്കുന്നു, ഉപാസനയെ സ്തുതിക്കുന്നു, താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഉന്മേഷം കൊടുക്കും. അതാണ് സത്സംഗം പറ്റി എപ്പോഴും വേണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് മടുത്തു പോകും, മടുത്താൽ പിന്നെ വേറെ പണിയിലേക്ക് പോകും, അത് പിന്നെ വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് ഉപാസന വിധി സ്തുത്യർത്ഥം, ഇത് വീണ്ടും വീണ്ടും എന്തിനു പറയുന്നു എന്ന് കരുതി വരുന്നതിന് കാരണം ഒരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അഭിരുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ സ്തുതിക്കുകയാണ്. വീണ്ടും ഇതിൽ പ്രവർത്തിക്കും, ബോധം തെളിയുന്നത് വരെ ഇതിൽ പ്രവർത്തിച്ചേ പറ്റും, വിടാതിരിക്കാൻ വേണ്ടി. അതിനെ വ്യാഖ്യാനിക്കുന്നു, താനിഹവായ താനി ത്രീണ്യക്ഷരാണി സതീയമിതി തത് യത് സത് തദമൃതം അഥ യത് തി തദ്മർത്ഥ്യം അഥ യത് യം തേന ഉഭേ യച്ഛതി യദനേന ഉഭേ യച്ഛതി തസ്മാൻ അഹരഹർവാ ഏവം വിദ് സ്വർഗം ലോകം ഏതി. വീണ്ടും അവിടേക്ക് എന്ന് വരും, വീണ്ടും സുഷുതിയിലേക്ക് വരികയാണ്. താനിഹവായ ഏതാനും ബ്രഹ്മണോ നാമാക്ഷരാണി ത്രീണി. ബ്രഹ്മത്തിന് പേര് പറഞ്ഞല്ലോ സത്യം, നാമ അക്ഷരാണ്, അതിന് മൂന്ന് അക്ഷരമുണ്ട്. അതൊക്കെ ഇവിടെ ശ്രുതി എന്ന് പറയുന്നു. ഏതാനി സതീയമിതി, അതിൽ ആദ്യത്തെ എന്താണ്, സകാര തകാര യം സത്യം. സകാരം തകാരം യം, ഈകാര സകാര ഉച്ചാരണത്തും അനുബന്ധം. അവിടെ സതീന്ന് ഈ വന്നത് അടുത്ത് സത്യം എന്ന് പറയുന്നിടത്ത് ഹ്രസ്വമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ശ്രുതി അങ്ങനെ ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ കാണിക്കും. ഭാഷയിലൊന്നും അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. ഹർസ്വനൈവ അക്ഷരേണ പുനഃപ്രതി നിർദ്ദേശ എന്ന് അടുത്ത് പറയുന്നുണ്ട്, യത്തി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ഹ്രസ്വമായിട്ട് എടുത്താണ് സത്യം. ദേശാന് തത്ര യത് സകാര തദമൃതം, അതിന് സത്യത്തിലെ അസ അതിന് അമൃതം എന്നർത്ഥം കൊടുത്തു. സദ്ബ്രഹ്മ അമൃതവാചകത്വ അമൃതേവ, അമൃതം എന്ന് വെച്ചാൽ സദ്ബ്രഹ്മം എന്ന്. ബ്രഹ്മവാചകമാണ് അമൃത ശബ്ദം. അമൃത ഏവ സകാരഹ, അതുകൊണ്ട് സത് ബ്രഹ്മ അമൃത ശബ്ദങ്ങളെല്ലാം പര്യായമാണ്. അതുകൊണ്ട് സകാരം എന്ന് പറയുന്നത് ശ്രുതി തന്നെ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്, സകാരം അമൃതമാണ്. തത് യത് തത് അമൃതം സകാര തകാരാന്തോ നിർദ്ദിഷ്ട അമൃതേവ സകാരം തകാരാന്തോ നിർദ്ദിഷ്ട. അടുത്ത് തകാരം വരുന്നു, അത് യത്തി തകാര തത് മർത്ഥ്യം. അടുത്ത് വരുന്ന സത്ത തി അത് മർത്ഥ്യം. യദ് എം അക്ഷരം തേൻ അക്ഷരേണ അമൃതമർത്യാക്കേ ഉഭേ അക്ഷരേ യച്ഛതി യമയതി നിഗമയതി വശീകരോതി ആത്മന എന്ന് പറയുന്നു. അത് അപ്പോ തീ എന്ന് പറയുന്ന മർത്യമായി, സത്ത് എന്ന് പറയുന്ന അമൃതമായി രണ്ടായി. ഇനി അടുത്ത് പറയുന്നത് എം, അതാ എം അക്ഷരം തേൻ അക്ഷരേണ അമൃതമർത്യാക്കിയേ പൂർവ്വ ഉപേ അക്ഷരേ യച്ഛതി യമയതി. ഒന്ന് അമൃതം, ഒന്ന് മർത്യം. അതിനെ ആത്മന വശീകരോതി, യച്ഛതി പ്രാപിക്കുന്നു യമ്മിലൂടെ സത്യാന്തങ്ങളെ. യമെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാപിക്കുന്നു. യമയതി നിഗമയതി വശീകരോതി ആത്മന സ്വസ്വരൂപത്തിൽ. യദ്യസ്മാത് അനേന യമിത്യനേന ഉഭേ യച്ഛതി തസ്മാത് യം സംയദേഹി ഏതേന യമ ലക്ഷ്യതേ ബ്രഹ്മനാമ അക്ഷരസ്യ അപീതം അമൃതത്വാദി ധർമ്മവത്വം മഹാഭാഗ്യം കിമ്യുത നാമവത ഇതി ഉപാസ്യത്വായ സ്തുയതേ ബ്രഹ്മനാമ നിർവചനേന ഏവം നാമമതോ വേത്ത ഏവം വിദ് അഹരഹർവ ഏവം വിദ് സ്വർഗം ലോകം ഹേദീതി ഉക്താർത്ഥം. സാത് എം സാതി എം എന്ന് പറയുന്ന ഈ മൂന്നക്ഷരങ്ങളിലൂടെയും ആ തത്വത്തെ തന്നെയാണ് പറയുന്നത് എന്നിവിടെ തുടർന്ന് വിശദീകരിക്കും. എങ്ങനെയാണത് പറയുന്നത് എന്നുള്ളത്.